ചെയ്യും. അച്ഛൻ അതിന് സമ്മതിച്ചതിന് ഞാൻ വളരെയധികം അച്ഛനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. അച്ഛൻ, അത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആമേൻ തന്നെ ആമേൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിന്റെ കരുണയാൽ വീണ്ടും ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. നിന്റെ കൃപയാലും കരുണയാലും കഴിഞ്ഞ ഒരു മാസക്കാലവും ഞങ്ങളെ ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ കാത്തു പരിപാലിച്ചു. വീണ്ടും ഒന്നു ചേർന്ന് ദൈവതിരുമുമ്പാകെ വന്ന നിന്നിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും കർത്താവെ, ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പോഷണത്തിനും ഞങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ സ്വസ്ഥതയ്ക്കും വേണ്ടി ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേരുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇടയാക്കുന്ന വലിയ കൃപയെ ഓർക്കുന്നു. അല്പമായും അധികമായും വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. വചനം ശുശ്രൂഷിക്കുന്ന ബലഹീനനായ അടിയന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ കൃപയും നൽവരവും ഉണ്ടാകണമേ. കർത്താവ്, വായിക്കൊരു കാവൽക്കാരനെ അദ്ദേഹങ്ങൾക്ക് സൂക്ഷിക്കുകാരനെ നിയമിക്കണമേ. ദൈവകരുണയാൽ കർത്താവെ, ഇത് കേൾക്കപ്പെടുന്ന വചനം ശുശ്രൂഷിക്കപ്പെടുന്ന എല്ലാ ഭവനങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാനിടയാക്കണമേ. ദൈവമേ, തുടർന്ന് നടക്കുന്ന കോൺഫറൻസിനെയൊക്കെ ഇന്ദ്രൂമ്പാകെ അർപ്പിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അതിനുവേണ്ടി ഒരുങ്ങുന്ന ഇടവകയും രൂമ്പാകെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങൾ സന്തോഷത്തോടെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ ചൊല്ലണമേ. രാജ്യശക്തിയും മുന്നക്കുള്ളതാവുന്നു ആമേ. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നിങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാ. നമ്മുടെ കർത്താവ്രാറ്റി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ആമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, അതോ ഇടവിട്ട് ഇടവിട്ടാണോ കേൾക്കുന്നത്? കേൾക്കുന്നതിൽ ഓഡിയോയ്ക്ക് എന്തെങ്കിലും അസൗകര്യം അനുഭവപ്പെടുന്നുണ്ടോ?
എനിക്ക് അസൗകര്യപ്പെടുന്നില്ല അച്ഛാ, ക്ലിയർ ആയിട്ട് കേൾക്കാം. ജിജി എങ്ങനുണ്ട്?
ഞാൻ
ഈ പറയുന്നുണ്ട്, എല്ലാരും കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. കഴിഞ്ഞ ഒരു മാസക്കാലം വീട്ടിലെ നാട്ടിലേക്കൊന്ന് പോയി, ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ടു. അവിടുത്തെ കുറെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതനാകേണ്ടി വന്നതുകൊണ്ടും ഇവിടെ നിന്ന് വിട്ടു നിന്നതുകൊണ്ടും നമുക്ക് നമ്മുടെ ക്ലാസ് ഇതുവരെയും നടത്താനായിട്ട് സാധിച്ചില്ലായിരുന്നു. എങ്കിലും എന്റെ ചെറിയ ഒരു കുറവൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചു എന്നറിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ട ശാന്തമയാന്റിയുടെ നിർദ്ദേശപ്രകാരവും ഈ വ്യാഴവും വെള്ളിയും ദിവസങ്ങളിലെ ക്ലാസ് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സിലബസ് ഒന്ന് കവർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമുക്ക് മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൽ നമുക്ക് അതിനുവേണ്ടി ശരണപ്പെടാം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രാർത്ഥനാ സഹായങ്ങളെ ഓർക്കുന്നു. തുടർന്നും ഈ വചനം വിഭജിക്കപ്പെടുക, ശുശ്രൂഷിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കൗതാശിക കർമ്മമാണ്. അത് ഒരാളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബുദ്ധി ഉപയോഗിച്ച് കുറെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നേരത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് പോലെ തുടർന്നും ഈ ശുശ്രൂഷ നടത്തുന്ന എല്ലാവരും ആ കൂട്ടത്തിൽ എന്നെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളുടെ ഈ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ഇപ്പോഴ് നമ്മളുടെ ഡിട്രോയിറ്റിലെ അസംബ്ലി നടന്നുണ്ടാക്കിയിരിക്കുന്ന സമയങ്ങളും ഒക്കെ ആണല്ലോ. പ്രത്യേകം അതിനുവേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഭദ്രാസനത്തിനും സഭയ്ക്കും നമ്മുടെ ഓരോ ഇടവകയ്ക്കും എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടാകാനായിട്ട് ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മതോപദേശ സാരങ്ങളിലാണ് നമ്മൾ വ്യാഴാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന്റെ 10 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അല്പം ഒരു ഷോർട്ട് നോട്ടീസ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് മതോപദേശ സാരങ്ങളുടെ ഒരു പ്രിന്റൌട്ട് ഒന്നും എടുക്കാതെ ആയിരിക്കും പലരും വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. ഒരു ദിവസത്തേക്ക് ക്ഷമിക്കാം, അടുത്ത വ്യാഴാഴ്ച മുതൽ ക്ഷമിക്കത്തില്ല. നിങ്ങൾ എല്ലാവരും അതിന്റെ പ്രിന്റൌട്ട് ഒക്കെ എടുത്ത് വേദവസ്തുവും എഴുതാനുള്ള നോട്ട് ബുക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ അതിൽ സംബന്ധിക്കണം. യാത്ര ചെയ്യുന്നവരൊക്കെ നോട്ട്ബുക്ക് എടുക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംബന്ധിക്കുകയില്ല എന്ന് പറയരുത്. കഴിവുള്ളിടത്തോളം ആൾക്കാർ എല്ലാ രീതിയിലും വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ശ്രേഷ്ഠമായിട്ടാണ് ഇതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നതെന്നറിയാം. ആ രീതിയിൽ തന്നെ തുടർന്നും അനുഗ്രഹകരമായിട്ട് അതിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കും. ഈ മതോപദേശ സാരങ്ങളുടെ 11ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ മലങ്കര മെത്രാപ്പോലീസ് ആയിരുന്ന വട്ടശ്ശേരി മാർഗി വർഗീസ് ദിവനാസിയസ് തിരുമേനിയാണല്ലോ മതോപദേശ സാരങ്ങൾ വിരചിതമാക്കിയിരിക്കുന്നത്. MGOCSM ബുക്ക് ഷോപ്പ് ഒക്കെ ആയിരുന്നു ആദ്യം അത് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇപ്പോൾ MOC ഒക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിൽ 10ാമത്തെ അധ്യായം വരെയും പുരോഹിതന്മാര് അല്ലെങ്കിൽ പൗരോഹിത്യം എന്നുള്ള ഉദാഹരണമാണ് നമ്മൾ 10ാമത്തെ അധ്യായത്തിൽ പഠിച്ചു നിർത്തിയത്. ഈ 11ാമത്തെ അധ്യായം നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു. അതിനകത്തെ പ്രധാന സന്ദേശം വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള സന്ദേശമാണ്. 11ാം അധ്യായത്തിൽ 11ാം സംഗതി എന്നാണ് മലയാളത്തിൽ അതിന്റെ ഹെഡിങ്. വിവാഹത്തെ കുറിച്ച് എന്നുള്ള ടൈറ്റിലാണ് അത് നൽകിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, സിലബസിൽ നിന്നുകൊണ്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയും പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നു. അതിനുശേഷം ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും കുറച്ച് ആശയങ്ങൾ കൂടി നമ്മൾ സാധാരണ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം അങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഈ പക്കായിട്ട് ഈ സിലബസിലേക്ക് നമ്മൾ അങ്ങ് പോവാണ്. അത് കഴിഞ്ഞിട്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ഞാൻ വായിക്കുകയും അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വിശദീകരണങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം. വിവാഹം എന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ വേർതിരിഞ്ഞു കൂടാത്ത വണ്ണം ആത്മപ്രകാരം അവരെ ബന്ധിക്കുകയും അവർക്കും അവരുടെ സന്തതികൾക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും വാഴവുകളും കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ കൂദാശയാകുന്നു എന്നാണ് മതോപദേശ സാരങ്ങളിൽ വിവാഹത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. വിവാഹം എന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ വേർതിരിഞ്ഞു കൂടാതെ വണ്ണം ആത്മപ്രകാരം അവരെ ബന്ധിക്കുന്നു. നമുക്കറിയാം ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് അതിന്റെ 3 ഘടകങ്ങൾ 3 elements ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് മാത്രമല്ല 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്, ശരീരം മനസ്സ് ആത്മാവ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ആത്മപ്രകാരം ബന്ധിക്കപ്പെടുക, ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ മാനസികമായ ഒരു സൈക്കോളജിക്കൽ ലെവല് മാത്രമല്ല അല്ലെങ്കിൽ ഫിസിക്കൽ ലെവല് മാത്രമല്ല, പിന്നെയോ ഒരു സ്പിരിച്വൽ ലെവലിൽ ആത്മപ്രകാരം അവരെ ബന്ധിക്കുകയും പിന്നീട് അവർക്കും അവരുടെ സന്തതികൾക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും വാഴവുകളും കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ കൂദാശയാകുന്നു. ഇത് കേവലം ഒരു എഗ്രിമെന്റോ കേവലം ഒരു കവനന്റ് ആണ്, എന്നാൽ കവനന്റ് എന്നുള്ള കേവല അർത്ഥത്തിൽ മാത്രമോ നിൽക്കുന്നതല്ല. ബട്ട് ദിസ് ഈസ് എ സാക്രമെന്റ് എന്നുള്ള ഒരു ഹോളി സാക്രമെന്റ്, വിശുദ്ധ കൂദാശയാണ് എന്നുള്ള ആശയമാണ് അവിടെ പറയുന്നത്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. വിവാഹം എന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ വേർതിരിഞ്ഞു കൂടാതെ വണ്ണം. നമുക്കറിയാം ഈശംബ്രാൻ വളരെ വ്യക്തമായിട്ട് കൽപ്പിച്ചിരുന്നു, ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആ ഒരു ആശയത്തിലേക്ക് പിന്നീട് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അസ്വാഗതപ്പെടുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവാഹ കൂദാശയെ പറ്റി ഇതിൽ പറഞ്ഞിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് പോവാം. ഒന്ന്, വിവാഹം നല്ലതാണ്. വിവാഹം മോശമാണ് എന്നൊരു ചിന്താഗതി വേദപുസ്തകം എഴുതപ്പെടുന്ന കാലഘട്ടത്തിലും യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ഒക്കെ പലരും യേശുക്രിസ്തു വാക്കിലെങ്കിലും കൊടുക്കേണ്ടതിന് വന്ന് ചോദിച്ച ഒരു കാര്യമാണല്ലോ. അങ്ങനെയാണ് പിന്നെ വിവാഹം കഴിക്കുന്നതേ നല്ലതല്ലോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, വിവാഹം കഴിക്കുന്നത് നല്ലതല്ലോ എന്ന് പറയുന്ന. എന്നാൽ വിവാഹം നല്ലതാണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് തെളിയിക്കുക. ഉപോത്ബലകമായി പറഞ്ഞിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം നാലാം വാക്യമാണ്, ഹീബ്രൂസ് 13:4. വിവാഹം എല്ലാവരിലും ബഹുമാനമുള്ളതും അവരുടെ കിടക്ക വെടിപ്പുള്ളതുമാകുന്നു. എന്നാൽ വേശ്യാസംഘക്കാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മതോപദേശകാരങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം, അത് നമ്മുടെ പഴയ സുറിയാനി തർജിമയിൽ നിന്ന്, സുറിയാനിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് തർജിമ ചെയ്തതിൽ നിന്നുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് വന്നിരിക്കുന്ന സത്യവേദ പുസ്തകം, ബൈബിൾ സൊസൈറ്റിയുടെ സത്യവേദ പുസ്തകത്തിലുള്ള ഒരു പരിഭാഷയായിരിക്കുകയില്ല. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പരിഭാഷയാണ് കൃത്യമായിട്ടുള്ളതെന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വയ്ക്കുന്നു. എബ്രായ ലേഖനം 13:4 വായിക്കുന്നത്, വിവാഹം എല്ലാവരിലും ബഹുമാനമുള്ളതും അവരുടെ കട്ടിൽ, കട്ടിൽ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ കിടക്ക എന്നുള്ള വാക്ക്, അവരുടെ കിടക്ക നിർമ്മലവും എന്നാണ് ഇവിടെ നമ്മുടെ കയ്യിലുള്ള വേദ പുസ്തകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കട്ടിൽ വെടിപ്പുള്ളതുമാകുന്നു. എന്തായാലും ആശയം എല്ലാം ഒന്നു തന്നെ. എന്നാൽ വേശ്യാസംഘക്കാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ വിവാഹത്തിന്റെ പവിത്രത കാണിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്യമാണ് എബ്രായ ലേഖനം 13:4. ഈ വാക്യം മനപ്പാഠവാക്യമായിട്ട് ചോദിച്ചാലോ അല്ലെങ്കിൽ റെഫറൻസ് എഴുതാൻ പറഞ്ഞാലോ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു വാക്യമാണ്. വിവാഹം എല്ലാവരിലും ബഹുമാനമുള്ളതും അവരുടെ കട്ടിൽ വെടിപ്പുള്ളതുമാകുന്നു. നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം പരിഭാഷയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഓർത്തഡോക്സ് ബൈബിളിലെ ഇംഗ്ലീഷ് പരിഭാഷയിലോ എഴുതിയാൽ മതിയാകുന്നതാണ്. എന്തായാലും ആ വാക്യം എബ്രായ ലേഖനം 13:4 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അവരുടെ കിടക്ക നിർമ്മലവുമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആശയം പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഈ യഹൂദന്മാരുടെ ഇടയില് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഷെക്കൈന, ഷെക്കൈന എന്ന് പറയുന്ന ദ പ്രസൻസ് ഓഫ് യാഹ്വേ, ഷെക്കൈന. അതാണ് നമ്മൾ ഈ ദുഃഖത്തിന്റെ പാനപാത്രം എന്നുള്ള പാട്ട് മരണ വീട്ടി പാടുന്ന സമയത്ത് ഷെക്കൈനായും ഉണ്ടാവൂടെ എന്നൊക്കെ നമ്മൾ പാടും. അത് ഷെക്കീന എന്നോ വേറെ രീതിയിലൊക്കെ പലരും പാടാറുണ്ട്. എന്തായാലും ഷെക്കൈന എന്ന വാക്കിന്റെ അർത്ഥം ദ പ്രസൻസ് ഓഫ് യാഹ്വേ എന്ന, അതായത് മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ആ പാട്ടിനകത്ത് ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ കൺസെപ്റ്റ് അനുസരിച്ച് രണ്ടിടങ്ങളിലാണ് ഷെക്കൈന ഉണ്ടായിരുന്നതായി, ഈ ലോകത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ, സ്വർഗത്തിലെ കാര്യമല്ല ഈ ഭൂമിയിലെ കാര്യം, രണ്ട് സ്ഥലങ്ങളിൽ ഈ ദൈവസാന്നിധ്യം ഉണ്ട്, ദ പ്രസൻസ് ഓഫ് യാഹ്വേ. ഒന്ന് യെരുശലേം ദൈവാലയത്തിൽ, യെരുശലേം ദൈവാലയത്തിൽ ദൈവം ഇറങ്ങി വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ലോകത്തെ ഏതു ഭാഗത്തായിരുന്നാലും യഹൂദന്മാര് യെരുശലേം ദൈവാലയത്തിലെ പെന്തക്കോസ്തി പെരുന്നാളിനും പെസഹ പെരുന്നാളിനും കൂടാര പെരുന്നാളിനും കൃത്യമായിട്ട് വന്ന് സംബന്ധിച്ചിരുന്നത്. അങ്ങനെ വന്ന സമയത്താണല്ലോ പെസഹ പെരുന്നാളിൽ ഭയങ്കര ജനക്കൂട്ടം ഉണ്ടാകുകയും യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത്രയേറെ ജനക്കൂട്ടമൊക്കെ ഉണ്ടാകുന്നതിന്റെ സാഹചര്യം അതാണല്ലോ. ഈ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കാനായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്നുകൊണ്ട്, അതുകൊണ്ടാണ് കുറേനക്കാരനായ സൈമൺ ദ സൈറീനെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. ആഫ്രിക്കയിലെ കുറേന എന്ന് പറയുന്ന സൈറീനിൽ പോയി താമസിച്ചിരുന്ന ഷീമോൻ വന്ന കാര്യമൊക്കെ വായിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. യെരുശലേം ദൈവാലയത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. രണ്ട്, അവർ പറയുന്നത് ദമ്പതികളുടെ കിടപ്പറയിൽ ദൈവസാന്നിധ്യമുണ്ട്. ഷെക്കൈന എന്ന് പറയുന്നത് ദമ്പതികളുടെ കിടപ്പറയിലുണ്ട്. ഇത് പരിഭാവനമായ ഒരു കുദാശയായിട്ട് ഇതിനെ കാണുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മളുടെ ഒരു തെറ്റായ ചിന്ത കൊണ്ടും നമ്മൾ വളരെ ഈ വിവാഹ ജീവിതത്തെ വികലമാക്കി കാണുന്നത് കൊണ്ടും കേവലം ശാരീരികമായ ഇണചേരൽ മാത്രമാണ് ലൈംഗിക ബന്ധം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും, നിങ്ങൾ ഇച്ചിരി ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ തുറന്നങ്ങ് സംസാരിക്കുന്നത്, ദയവേത് അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അത് ഇതൊരു വളരെ മോശമായ എന്തോ ഒരു കാര്യമാണ്. നമുക്ക് പിന്നെ സുഖത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെയോ അല്ലെങ്കിൽ വിനോദത്തിനുള്ള ഒരു ഉപാധിയായിട്ടോ മാത്രം വിവാഹ ജീവിതത്തെ കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഇതിന് സീരിയസ്നെസ് പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ വളരെ ആത്യന്തികമായിട്ട് മാതാപിതാക്കന്മാരിനി ഉണർന്നു ചിന്തിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഈ അമേരിക്ക പോലെയുള്ള രാജ്യത്ത് നമ്മൾ വന്ന് താമസിക്കുമ്പം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലാണ് വളർന്നു വരുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് വളരെ എന്നെക്കാളും വളരെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ 10, 30, 50 വർഷമായിട്ട് ജീവിക്കുന്നവർക്കറിയാം.
നിങ്ങൾ അവിടുന്ന് ഈ അമേരിക്ക ഒന്ന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞിട്ട് പിടിപെട്ടു പോയില്ലേ എന്നെ കേൾക്കുന്ന 80% ആൾക്കാരും ഇങ്ങനെ ഒരു ചിന്താഗതിയിലല്ലേ ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വിവാഹ കുടാശയെ പറ്റി അതൊരു ദൈവീകമായിരിക്കുന്ന സൃഷ്ടികർമ്മത്തിന്റെ ശ്രേഷ്ഠമായ ഒരു ഭാവമാണെന്ന് ഉള്ള ആ ഒരു കൗദാശിക ഭാവം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടും ഈ തെറ്റായ സംസ്കൃതി സുഖത്തിന് വേണ്ടിയുള്ള ഒരു മാധ്യമമാക്കി ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13:4 പറയുന്നത് വിവാഹം എല്ലാവരിലും ബഹുമാനമുള്ളതും അവരുടെ കിടക്ക നിർമ്മലമായിരിക്കണം. അവരുടെ കിടക്ക ഇന്നിപ്പം പ്രീ മാരിറ്റൽ സെക്സിലേക്ക് വരെ പോകുന്നത് കുഴപ്പമില്ല, അങ്ങനെ ഒരു ലിവിംഗ് ടുഗദർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴേലും വിവാഹം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ആണല്ലോ നമുക്ക് ഇവിടെ ഉള്ളത്. അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കന്മാരായിരിക്കും നമ്മൾ ദണ്ണത്തോടുകൂടി ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വഴിപ്പെടേണ്ടി വരുന്നു. ഇല്ലേ 911 വിളിക്കും, ഇതാ പ്രശ്നം. ഇത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ കുടുംബ ബന്ധത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയെ ദൈവത്തെ മുൻനിർത്തിയുള്ള ഒരു ജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ ഇന്ത്യയെക്കാൾ ഉപരി അമേരിക്കയിൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കാൻ വളർത്തിക്കൊണ്ടു വരാനായിട്ട് സാധിക്കും. അതിന് കാര്യം എന്നാന്ന് ചോദിച്ചാല് ഈ ഈ നശിച്ച സംസ്കാരത്തിന്റെ ദുഷ്കൃതികൾ കണ്ട് മനം മടുത്താണ് ഒരുപക്ഷെ ഇവര് സ്കൂളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഈ തെറ്റായ സംസ്കാരത്തിന്റെ പോക്ക് കണ്ടിട്ട് അവരുടെ ഒരു വശത്ത് അവരുടെ മനസ്സ് മടുക്കുന്നുണ്ട്. അതിനോട് ചേരാനുള്ള ഒരു വ്യഗ്രത അവരുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സ് മടുക്കുന്നുണ്ട്. എന്നാൽ അതിന് ഉപരിയായിട്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും കുടുംബ ബന്ധങ്ങളുടെ പരിപാവനതയെ മക്കളെ കാര്യമുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും അതനുസരിച്ച് അപ്പനും അമ്മയും ജീവിക്കുകയും കുടുംബത്തിൽ കാണിച്ചു കൊടുക്കണം. അപ്പനും അമ്മയും കാണിച്ചു കൊടുക്കാതെ കുഞ്ഞുങ്ങളോട് ഒറ്റ ഉദാഹരണം പറയാം. രാവിലെ എഴുന്നേറ്റ് 7 പള്ളിയിൽ പോടാ എന്ന് പറയുന്നതാണോ രാവിലെ അപ്പനും അമ്മയും 6 ഒരുങ്ങി 6:30 മോനെ പള്ളിയിലേക്ക് വാടാ എന്ന് വിളിക്കുന്നതാണോ ഏതാ എളുപ്പം? ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എളുപ്പം. കാരണം അവർ ഒരുങ്ങി നിൽക്കുകയാണ്, അവര് അതിനുവേണ്ടി മകനെ വിളിക്കുകയാണ്, അങ്ങനെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആദ്യം കാണിച്ചു കൊടുക്കണം. അപ്പം ഭാര്യയും ഭർത്താവും, നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തില് ആ ഒരു ശ്രേഷ്ഠത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് ജീവിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളും ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനപ്പുറമായിട്ട് പോകും. അതുകൊണ്ട് നല്ലൊരു പൗരസ്ത്യ ആരാധനയുടെ ജീവിത ശൈലി നമുക്കുണ്ട്. അത് നമസ്കരിക്കുകയും കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നോയമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരലൽ ലൈഫ് സ്റ്റൈൽ നമ്മുടെ കയ്യിലുണ്ട്. അത് അനുഗ്രഹീതമായിട്ട് വിനിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ശ്രേഷ്ഠതയുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 13:4 പറയുന്നു വിവാഹം നല്ലത് തന്നെയാ. വിവാഹം എല്ലാവരിലും ബഹുമാനമുള്ളതും അവരുടെ കിടക്ക നിർമ്മലമുള്ളതുമായിരിക്കട്ടെ. എന്നാൽ വേശ്യ സംഘക്കാരെ വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കുന്നു എന്ന് പറയുക. രണ്ടാമത് മതോപദേശ സ്ഥാനങ്ങളിൽ വിവാഹത്തെ പറ്റി പറയും. ഒന്നാമത് പറഞ്ഞത് വിവാഹം നല്ലതാണ്. 2, വിവാഹം ചെയ്യരുതെന്ന് ഒരുത്തിനോടും വിരോധിച്ചു കൂടാത്തതും അത്രേ. കല്യാണം കഴിക്കരുതെന്ന് ആരെയും വിരോധിക്കരുത്. അതിന് പറയുന്ന വാക്യം 1 Timotheus 4:3 അന്നത്തെ തിമോത്തിയോസിന് എഴുതുന്ന ആ സാഹചര്യത്തിൽ തിമോത്തിയോസ് ശുശ്രൂഷ ചെയ്യുന്ന ആ സ്ഥലത്ത് വിവാഹം വേണ്ട, അത് തെറ്റാണ്, വിവാഹത്തിന്റെ കാര്യമില്ല, വിവാഹം ചെയ്യുന്നത് വിലക്കുന്ന ഒരു രീതി അന്ന് നിലവിലിരുന്നു. ഒരു സ്ത്രീഹ വളരെ ശക്തമായിട്ട് അതിനെ ഖണ്ഡിക്കുക. 1 Timotheus 4:3 നമ്മൾ പറയുന്നത് വായിക്കുന്നത് ചില സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം ചെയ്യുവാൻ വിരോധിക്കുകയും വിശ്വസിച്ച് സത്യത്തെ അറിയുന്നവർക്ക് പെരുമാറ്റത്തിനും സ്വാതന്ത്ര്യത്തിനുമായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. 2 കാര്യങ്ങളായിരുന്നു അവർ വിലക്കിയിരുന്നത്. 1, ഭക്ഷണ കാര്യങ്ങളിൽ വർജനം. 2, വിവാഹത്തിൽ വർജനം. വിവാഹം കഴിക്കാൻ പാടില്ല. നമ്മളുടെ ഈ ഇടയ്ക്ക് ഈ പന്തക്കോസുകാരാണേലും അവര് വിവാഹം കഴിക്കാതെ കുറെ പേര് വെള്ളം വെള്ളയൊക്കെ ഇട്ട് ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു വിഭാഗം അവരുടെ ഇടയിലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ വിവാഹം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി അത് ശരിയല്ല. എല്ലാവരും താല്പര്യമുള്ളവർക്ക് വിവാഹത്തിലേക്ക് വരാം. അല്ലാതെ തിരുവചനത്തിൽ പറയുന്ന പോലെ സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചവരുണ്ട്. തീർച്ചയായിട്ടും അത് ശ്രേഷ്ഠമായ സന്യാസ പ്രസ്ഥാനങ്ങളും ആശ്രമങ്ങളും അതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മളുടെ സഭയെ നിലനിർത്തുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിന്റെ ഈ ഒരു പ്രാധാന്യം, വിവാഹം ചെയ്യുവാൻ ആരെയും വിരോധിച്ചുകൂടാത്തതും ആകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഭയില് പത്രിക സഭയിലാണെപ്പോലും അവർക്ക് കമ്പൽസറി സെലിബസിയ, ഏത് അച്ഛന്മാർക്ക് പോലും, പ്രത്യേകിച്ച് അച്ഛന്മാർക്ക്. അപ്പോൾ നമ്മുടെ സഭയില് അങ്ങനെ ഒരു നിർബന്ധമൊന്നും ആരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. വിവാഹം കഴിക്കേണ്ടവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് സന്യാസ ജീവിതം തെരഞ്ഞെടുക്കാം. അപ്പൊ വിവാഹം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഒരു അച്ഛനാണ് ഞാനും. അപ്പോൾ വിവാഹം ചെയ്യുവാൻ വിരോധിക്കുകയോ വിശ്വസിച്ച് സത്യത്തെ അറിയുന്നവർക്ക് പെരുമാറ്റത്തിനും സ്തോത്രത്തിനുമായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് അകറ്റുകയോ ചെയ്യരുത് എന്ന് പറയുകയാണ്. അതായത് കുറച്ചു നാൾ നോയമ്പ് നോക്കുന്ന വിഷയമല്ല ഭക്ഷണ വർജനത്തെ പറ്റി പറയുന്നത് കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. ഗോൾഡിനി തൊട്ട് നോയമ്പ് നോക്കണ്ടെന്ന് വിചാരിക്കരുത്. പ്രത്യേക സമയത്തല്ലാതെ മുഴുവൻ ഒരിക്കലും ആ ഭക്ഷണം കഴിക്കരുതെന്നും പറഞ്ഞ് പലതിൽ നിന്ന് അവരെ വിലക്കിയിരുന്നു. അങ്ങനെ വിലക്കേണ്ട കാര്യമില്ല എന്നാണ് പോലീസ് ലീഗ് അവിടെ പറയുന്നതിന്റെ താല്പര്യം. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം, വിവാഹം ചെയ്യരുതെന്ന് ഒരുത്തിനോട് വിരോധിച്ചു കൂടാത്തതത്രേ എന്നാണ് മതോപദേശ സാരങ്ങളിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം. അതിന് ഉപോത്ബലകമായിട്ട് പറഞ്ഞ വാക്യം 1 തിമോത്തിയോസ് 4:3. മൂന്നാമത്തെ കാര്യം, എന്നാൽ തന്റെ ഭാര്യ ജീവനോടിരിക്കെ വേറൊരു സ്ത്രീയെ കൂടെ വിവാഹം കഴിക്കുകയോ സഭയാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഹൂദായുടെ കാനൂനിൽ വിവരിച്ചിരിക്കുന്ന കാരണങ്ങളാൽ ഒഴികെ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയോ അതിൽ വിരോധിച്ചിരിക്കുന്ന സംബന്ധമുറകളിൽ നിന്ന് വിവാഹം കഴിക്കുകയോ ചെയ്യുവാൻ ഒരുത്തിന് ന്യായമില്ല എന്ന് പറയുക. ഈ ഹൂദായ കാനൂൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, ആ ബാക്കി ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. എന്നാൽ തന്റെ ഭാര്യ ജീവനോടിരിക്കെ വേറൊരു സ്ത്രീയെ കൂടെ വിവാഹം കഴിക്കുകയോ. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, സഭയാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പുതായ കാനൂനിൽ വിവരിച്ചിരിക്കുന്ന കാരണങ്ങളാൽ ഒഴികെ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയോ അതിൽ വിരോധിച്ചിരിക്കുന്ന സംബന്ധ മുറകളിൽ നിന്ന് വിവാഹം കഴിക്കുകയോ ചെയ്യുവാൻ ഒരുത്തിന് ന്യായമില്ല. എങ്ങനെ ചില വിവാഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ്, എങ്ങനെയാ ആ വിവാഹം, ഏത് വിവാഹം ഒഴിഞ്ഞിരിക്കേണ്ടത്? തന്റെ ഭാര്യ ജീവനോടിരിക്കെ വേറൊരു സ്ത്രീയെ പോയി വിവാഹം കഴിക്കരുത്. അത് ശക്തമായിട്ട് മതോപദേശ സാരങ്ങളിലും പറയുന്ന കാര്യം ഇതാണ്, തന്റെ ഭാര്യ ജീവനോടിരിക്കെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കരുത്. രണ്ട്, സഭയാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഹൂദായ കാനൂനിൽ വിവരിച്ചിരിക്കുന്ന കാരണങ്ങൾ, ഈ ഹൂദായ കാനൂനിൽ വിവരിച്ചിരിക്കുന്ന ധാരാളം കാരണങ്ങളുണ്ട്, അതിപ്പോ നമുക്ക് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാഹചര്യമില്ല. എങ്കിലും ഗ്രിഗോറിയോസ് ബാർ എബ്രായ എഴുതിയ കാനൂൻ എന്ന് വെച്ചാൽ നിയമങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം, എഴുതപ്പെട്ട നിയമങ്ങളാണ് ഹൂദായ കാനൂൻ എന്ന് പറയുന്നത്. അതിന് 40 അധ്യായങ്ങളുണ്ട്. പക്ഷെ അതിലെ 10 അധ്യായങ്ങൾ മാത്രം മലയാളത്തിലേക്ക്, ആദ്യത്തെ നമുക്ക് ആവശ്യമുള്ള 10 അധ്യായങ്ങൾ മാത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഹൂദായ കാനൂൻ, കോനാട്ടെ മൽപ്പാൻമാര്, ഇപ്പം ഉള്ള കോനാട്ടച്ഛന്റെ വല്യപ്പച്ചനും പിതാവും ഒക്കെ ചേർന്ന്, കോനാട്ട് അബ്രഹാം മൽപ്പാനും ഒക്കെ ചേർന്ന് വിവർത്തനം ചെയ്തത്. നിങ്ങൾക്ക് അത് ഏതെങ്കിലും ബുക്ക് സ്റ്റോറുകളിലൊക്കെ MOC പബ്ലിക്കേഷനായിട്ട് ഇറക്കിയിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അതിന്റെ വേർഷനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹൂദായ കാനൂൻ, അത് സഭ അംഗീകരിച്ചിട്ടുള്ള കാനൂൻ ആണ്, അതിലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മുഴുവനും അതേപടി അങ്ങ് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതല്ല, ആവശ്യമുള്ള മാത്രം കാനൂനായിട്ട് സ്വീകരിച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. ഹൂദായ കാനൂൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് എന്താണ് ഹൂദായ കാനൂൻ, ഗ്രിഗോറിയസ് ബാർ എബ്രായ എഴുതിയതാണ് ഹൂദായ കാനൂൻ എന്നെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹൂദായ കാനൂനിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാൽ ഒഴികെ ഭാര്യയെ ഉപേക്ഷിക്കരുത്, അതിൽ വിരോധിച്ചിരിക്കുന്ന സംബന്ധ മുറകളിൽ നിന്ന് വിവാഹം കഴിക്കുകയോ ചെയ്യുവാൻ ഒരുത്തിനും ന്യായമില്ല. അതിന് ഉപോത്ബലകമായിട്ട് പറഞ്ഞിരിക്കുന്ന 2 വേദഭാഗങ്ങൾ, 1 മത്തായിയുടെ സുവിശേഷം 19:4-9 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 19:4-9 വാക്യങ്ങൾ. ഇത് നമ്മൾ വിവാഹ കൂദാശിക്ക് പള്ളിയിൽ വായിക്കുന്നതായ ഭാഗമാണ്. ഈ വിവാഹം കഴിക്കുന്നത് നല്ലതല്ലോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ വാക്കിലെങ്കിലും കൊടുക്കാനായിട്ട് വന്നവരോട് കർത്താവ് മറുപടി പറയുന്നതായ ഭാഗമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19 വായിക്കുന്നതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്, എന്നാറെ താൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ആദിയിലുണ്ടാക്കിയവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നുള്ള കാര്യമാണ് ഈ മത്തായിയുടെ സുവിശേഷം 19:4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആണും പെണ്ണുമായിട്ടാണ് അവരെ ഉണ്ടാക്കി. ഞാൻ ആ ഭാഗം എടുത്തു വെച്ചിട്ടില്ല, പെട്ടെന്ന് എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 19:4-9 അതിന് അവൻ, അതായത് പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവൾ ഉപേക്ഷിപ്പാൻ മോശം കൽപ്പിച്ചതെന്നും ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശം അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ വിവാഹം കഴിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെ പറയുന്ന ഭാഗം. അപ്പൊ ഈ പരസംഗം നിമിത്തമല്ലാതെ ഒരാളെ ഉപേക്ഷിക്കാൻ പാടില്ല, ആ പരസംഗം നിമിത്തം ഉപേക്ഷിക്കപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാനും പാടില്ല എന്ന ശക്തമായ ഒരു താക്കീതാണ് ഇവിടെ നൽകുന്നത്. അതാണ് ഇതിന് ഉപോൽബലകമായിട്ട് പറയുന്ന മൂന്നാമത്തെ കാര്യത്തിന് ഉപോൽബലകമായിട്ട് പറയുന്ന വാക്യം. അതുകൂടാതെ ലേവിയ പുസ്തകം 18-ാം അധ്യായം കൂടി വായിക്കാനായിട്ട് നമ്മളോട് മതോപദേശ സാരങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേവിയ പുസ്തകം 18-ാം അധ്യായം നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ തന്നെ ആ ഭാഗം വായിച്ചോളാം. അതൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിന്റെ പരിഭാവനമായ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഈ എന്ത് അഴിമതി വേണേലും കാണിക്കാവുന്നുള്ളൊരു ചിന്താഗതിയ അത് വളരെ ശക്തമായിട്ട് തിരുവചനം എതിർക്കുന്നതായ കാര്യമായതുകൊണ്ട് ലേവിയ പുസ്തകം 18-ാം അധ്യായം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വെക്കുന്നു. യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്, നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുതേ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും വരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി, സന്ദേശം കൂടി നൽകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതെടുത്ത് ഇച്ചിരി സമയം ഒരു 5 മിനിറ്റോടെ പോയാലും ഇതെടുത്ത് ഞാൻ വായിക്കുന്നതിന്റെ കാര്യം, ഇത് പരീക്ഷ എഴുതി പാസ്സാകുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും പ്രാവർത്തികമായിട്ട് ചിന്തിക്കുകയും കൂടെ ചെയ്യാൻ വേണ്ടിയാ. എന്നിട്ട് പറയുന്ന കാര്യം, ഈ രക്തസംബന്ധം ഉള്ള യാതൊരുത്തരുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നമ്മൾ അതിന്റെ പോസിറ്റീവ് സെൻസിൽ മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശാന്തമായി ഈ ഭാഗമൊക്കെ അവര് നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്തൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 18-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളിൽ ആരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവയാകുന്നു. നിന്റെ അപ്പന്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുതേ. അവൾ നിന്റെ അമ്മയാകുന്നു, അവളുടെ നഗ്നത അനാവൃതമാക്കരുതേ. ഇത് ഈ അമേരിക്കയിലൊന്നും വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമായിട്ട് ഇതങ്ങ് മാറിയിട്ടുണ്ട്. അമ്മയോടുകൂടി വേണമെങ്കിലും ശയിക്കാമെന്നൊരു ചിന്താഗതിയും അതൊരു ലൈസൻസിങ്ങും ഒക്കെ ആയിട്ട് മാറുന്നു എന്നുള്ളത് ഈ ദുരവസ്ഥ നമ്മൾ കണ്ട് ഒരുപക്ഷെ മനസ്സും എടുത്തിട്ട് ഒന്നും മിണ്ടാൻ മേലാതെ ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി ഇനിയും ചിലരെങ്കിലും ഇത് കണ്ട് കേട്ട് എടാ ലോകത്തെല്ലാം ഇങ്ങനെല്ലാം നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാകാമോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ടെന്നുള്ളത് നമ്മളെയും ചിന്തിപ്പിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ശക്തമായിട്ട് ഇക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നത്. 8-ാം വാക്യത്തിൽ അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്, അത് നിന്റെ അപ്പന്റെ നഗ്നതയല്ലോ. അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുതേ. വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത്. ഇപ്പൊ സ്വന്തം കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരി സഹോദരങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം പോലും ഇന്ന് കേരളം പോലെയുള്ള കൊച്ചു നമ്മുടെ ദേശത്ത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അതിനുവരെ കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല, അതിനെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണെന്നും ഈ യാഥാർത്ഥ്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഇതിൽ നമ്മൾ താളടിയായി പോകാതെ വിജയം പ്രാപിക്കണമെന്നുള്ള ഒരു ബോധ്യം വനിതാ സമാജ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. വീണ്ടും നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ മകന്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുതേ. അവരുടെ നഗ്നത നിന്റേത് തന്നെയല്ലോ. നിന്റെ അപ്പന് ജനിച്ചവളും അവന്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത അനാവൃതമാക്കരുത്, അവൾ നിന്റെ സഹോദരിയല്ലോ. അപ്പന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്.
അവൾ
അപ്പന്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. 13-ാം വാക്യത്തിൽ പറയുന്നു, അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്, അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അപ്പന്റെ സഹോദരന്റെ നഗ്നത അനാവൃതമാക്കരുത്, അവന്റെ ഭാര്യയോട് അടുക്കുകയുമരുത്, അവൾ നിന്റെ ഇളയമ്മയല്ലോ. നിന്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത്, അവൾ നിന്റെ മകന്റെ ഭാര്യയല്ലോ, അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. സഹോദരന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്, അത് നിന്റെ സഹോദരന്റെ നഗ്നതയല്ലോ. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത്, അവളുടെ മകന്റെയോ മകളുടെയോ അവളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവരെ പരിഗ്രഹിക്കുകയും വരുത്, അവർ അടുത്ത് ചാർച്ചക്കാരല്ലോ, അത് ദുഷ്കർമ്മം. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിപ്പാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവരോ അവളെ കൂടെ പരിഗ്രഹിക്കരുത്. ഒരു സ്ത്രീ ഋതു നിമിത്തം അശുദ്ധിയായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളോടുകൂടി അടുക്കരുത്. 20-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധനാക്കരുത്. നോക്കൂ, ഈ പഴയ നിയമത്തിൽ തന്നെ എത്ര ശക്തമായ താക്കീതായ കാര്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വീണ്ടും, നിന്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഞാൻ യഹോവയാകുന്നു. 22-ാം വാക്യത്തിൽ പറയുന്നതും ഈ അമേരിക്കയിൽ ജീവിക്കുന്ന എല്ലാവർക്കും സംശയമുള്ളതായ ഒരു കാര്യമാണ്. സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടുകൂടെ ശയിക്കേണ്ടതിന് അതിന്റെ മുമ്പിൽ നിൽക്കുകയും അരുത്, അത് നികൃഷ്ട. ഇത് പഴയ നിയമത്തിൽ ലേവ്യാ പുസ്തകത്തിൽ ഇത്ര ശക്തമായിട്ടിരിക്കെ മതോപദേശ സാരങ്ങളിൽ കൃത്യമായി ഇതിനെപ്പറ്റി ലേവ്യാ പുസ്തകം 18-ാം അധ്യായം എന്ന് നമുക്ക് ബോധ്യം തന്നിരിക്കെ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാതെ പോകുന്നത് അനുചിതമാണെന്നും ഇത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് ഇച്ചിരി കാര്യമായിട്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും ശയിക്കുന്നത് സോദോം ഗൊമോറയുടെ പാപമായി, സോദോമിയ പാപമായി ഇത്രയേറെ ശക്തമായിട്ട് ദൈവം തമ്പുരാൻ ഇതിനെ എതിർക്കുന്നതെന്നും കൂടെ ഒന്നറിയണം. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ആൺമൃഗം മറ്റൊരു ആൺമൃഗത്തോട് ചേർന്ന് അവലക്ഷണമായത് കാണിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പെൺമൃഗം ഈ സ്വന്തം അപ്പനും അമ്മയും കുഞ്ഞായിരിക്കുന്ന ഒരു മൃഗത്തോട് ഇണ ചേർന്ന് അവലക്ഷണമായത് കാണിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു പക്ഷെ മനുഷ്യൻ നിർബന്ധിച്ചാൽ അങ്ങനെ ഉണ്ടാകുമായിരിക്കാം, അല്ലാതെ ഇതൊരു പ്രകൃതിയുടെ നിയമമേ അല്ല. തന്നെയുമല്ല, മൃഗങ്ങൾ പോലും പ്രകൃതിക്ക് ഉചിതമായ രീതിയിൽ വംശവർദ്ധനവിന് വേണ്ടി അല്ലാതെ ഈ ശാരീരിക വേഴ്ചയിലേക്ക് പോകാറില്ല. വംശവർദ്ധനവിന് വേണ്ടിയല്ലാതെ മൃഗങ്ങൾ പോലും ശാരീരിക വേഴ്ചയിലേക്ക് പോകാറില്ല. ഇത് ചെയ്യുന്ന ആരാ? ഇത് മനുഷ്യനാ ചെയ്യുന്നത്. പുരുഷൻ പുരുഷനോട് അല്ലെ, ഗേ ലെസ്ബിയൻ വിവാഹം പോലും ഇന്ന് ആംഗ്ലിക്കൻ ചർച്ച് പോലെയുള്ള സഭ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ക്രിസ്ത്യാനികൾ ചങ്കത്ത് കൈവച്ച് ദൈവത്തെ വിളിക്കേണ്ട സമയമായി. നമ്മൾ ഇതൊന്ന് തിരിച്ചറിയേണ്ട സമയമായി. ഇത് പലപ്പോഴും നമ്മളുടെ സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാരും എന്നെ കേൾക്കുന്ന ഒരുപക്ഷെ ഒരു 20% സ്ത്രീകളെങ്കിലും ഇതിനെ സാധൂകരിച്ച് ചിന്തിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ. എനിക്ക് വളരെ വേദനയും പ്രയാസവുമുണ്ട്. നിങ്ങൾ ഇത് തിരിച്ചറിയണം. പ്രകൃതിയിൽ പോലും ഇങ്ങനെ ഒരു തിന്മയില്ല. പ്രകൃതി പോലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ലൈംഗികത മനുഷ്യന്റെ സുഖത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചത് മനുഷ്യനാ. ലൈംഗികത സുഖത്തിനും വിനോദത്തിനും ഉള്ളതാണെന്നും ഇത് എന്നും ചെയ്യാവുന്നതാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഖത്തിലേക്ക് അങ്ങനെയുള്ള വ്യതിക്രീതകളുടെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് ഇതിന് ലൈസൻസിങ് കൊടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. എത്രയോ സൈറ്റുകൾ അല്ലേ, ഇത് ഏറ്റവും കൂടുതൽ ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ലൈംഗികത അധപ്പതിച്ചിരിക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ അതിലൂടെ വീണുപോയിരിക്കെ നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചറിയണം. നമ്മൾ ഉണരണം. നമ്മൾ ഈ ദൈവവചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് അവിഹിതമായിരിക്കുന്ന കാര്യങ്ങൾ തെറ്റ് തെറ്റാണ്, പാപം പാപമാണെന്നുള്ള ബോധ്യം എന്റെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നശിച്ചു പോകത്തില്ല, ഈ തലമുറ നശിച്ചു പോകത്തില്ല. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ലൈംഗികത വംശവർദ്ധനവിന് വേണ്ടിയാണ്. എന്നാൽ ഭാര്യയും ഭർത്താവും ചേർന്ന് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് കിടക്ക നിർമ്മലമായി ചിന്തിച്ചുകൊണ്ട് പരസ്പര പൂരകങ്ങളായിട്ടിരുന്നു. പൗലോസ് ലീഹ പറയുന്ന പോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാതെ വേർപെട്ടിരിക്കേണ്ട കാര്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് ആ കുടുംബജീവിതം അനുഗ്രഹീതമായി, അതിന്റെ വളരെ ദൈവീകമായി യഹൂദന്മാർ കണ്ടതുപോലെ ഷെക്കൈന ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി അതിന്റെ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു അവബോധത്തോടുകൂടിയുള്ള സമീപനം തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. ഇത് മൂടിപ്പതച്ചു വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നവരിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ, ഈ തിരുവചനങ്ങൾ തിരിച്ചറിയുവാനും അതനുസരിച്ചുള്ള ഒരു ആധ്യാത്മികമായിരിക്കുന്ന മറ്റൊന്നിലേക്കും പോകണ്ട, സഭ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കുടുംബ ബന്ധം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആ ഭാഗത്ത് പറയുകയാണ്. ഇത് നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഇതിന്റെ വിവിധ വശങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ ഒരു ഡിസ്കഷനിലേക്ക് വന്നാലും കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളത് തിരിച്ചറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിപ്പിക്കണം. ഈ ഒരു പഠനം നമുക്കുണ്ടാകണം. ഈ അശുദ്ധിയും ദുഷ്കർമ്മവും തിന്മയാണ്. അത് കുമ്പസാരിക്കേണ്ട ഒരു കുമ്പസാരിക്കണം. തിന്മ തിന്മയാണ്, തിന്മ തിന്മയാണ്, പാപം പാപമാണ്. ദൈവം പാപമെന്ന് വിധിച്ചിരിക്കുന്നത് പാപമാണ്. അത് ഒരു വീക്ക്നെസ്സോ അമേരിക്കക്കാർ പറയുന്നത് കൊണ്ട് ലൈസൻസിങ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. സോദോമിയ പാപം അത് പാപം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു എന്നാ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർണ്ണമാകുന്നത് ആണും പെണ്ണും കൂടെ ചേരുമ്പോഴാണ്. അങ്ങനെ അതിന്റെ പൂർണ്ണത ആണും ആണും കൂടെ ചേർന്നല്ല, പോസിറ്റീവും പോസിറ്റീവും കൂടെ ചേർന്നല്ല, നെഗറ്റീവും നെഗറ്റീവും കൂടെ ചേർന്നല്ല, അത് വിഘടിക്കപ്പെടുകയുള്ളൂ. അത് പരസ്പര സംയോജ്യത എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേരുമ്പോഴാണെന്നുള്ളത് ചില കാര്യങ്ങളിലെങ്കിലും, എല്ലാ കാര്യത്തിലും അല്ല, ചില കാര്യങ്ങളിലെങ്കിലും നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്നും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിവേകം ഉണരണം, നമ്മളുടെ മനസാക്ഷി ഉണരണം, നമുക്ക് ഇതിനെപ്പറ്റി ഒരു നല്ല ബോധ്യം ഉണ്ടാകണം. മതോപദേശസാരങ്ങളിൽ ഈ ലേവ്യ പുസ്തകം 18-ാം അധ്യായം കൃത്യമായിട്ട് പരാമർശിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെച്ചതും. നിങ്ങളുടെ മനസാക്ഷി അക്കാര്യത്തിന് വേണ്ടി ഉണരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകൾ പാപം പാപമാണെന്ന് തിരിച്ചറിയാനുള്ള അവബോധം പരിശുദ്ധാത്മാവേ ഇന്നെങ്കിലും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നല്ല കുടുംബജീവിതം നയിക്കുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ 4-ാമത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പരസംഗം, ഇതാണ് പരസംഗം. ഈ തെറ്റായ മാർഗങ്ങളിലൂടെ പോകുന്നത് അത് പിടിക്കപ്പെടുന്നതാണ് പരസംഗം. ഇല്ലെങ്കിൽ നീ യേശു ക്രിസ്തു പറഞ്ഞു, ഒരു സ്ത്രീയെ ആഗ്രഹത്തോടുകൂടി സൂക്ഷിച്ചു നോക്കുന്നവൻ പോലും മനസ്സിൽ വ്യഭിചാരം ചെയ്തു എന്നാ പറയുക. നോക്കൂ, പണ്ട് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലം എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഒരുത്തൻ പരസംഗം ചെയ്താൽ അവനെ കൊല്ലണം, അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ മോഹത്തോടുകൂടി നോക്കുന്നവൻ പോലും വ്യഭിചാരം മനസ്സിൽ വ്യഭിചാരം ചെയ്തു പോയി എന്നാ പറയുക. അതുകൊണ്ട് പിടിക്കപ്പെടുക എന്നുള്ളതല്ല പ്രശ്നം, നമ്മുടെ കോൺഷ്യൻസിന്റെ വിഷയമാ, മനസാക്ഷിയുടെ വിഷയമാ. ആ മനസാക്ഷിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്. ആ മനസാക്ഷി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കാൻ നമുക്ക് പ്രമാണം ആവശ്യമാ. ആ പ്രമാണം ദേവനപ്പുരാന്റെ വചനമാ. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കുവാൻ എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വയ്ക്കുകയാണ്. 5-ാമതായിട്ട് വിവാഹ കൂദാശയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരു വിശുദ്ധ കൂദാശയും പുരുഷന് സ്ത്രീ വിവാഹം പറഞ്ഞ് ബോധിക്കപ്പെടുന്നതും അവർ ഇരുവരും ഒരു ജഡമായി ഇണ ചേർക്കപ്പെടുന്നതും ദൈവത്താലും ആകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനപതിയായ പട്ടക്കാരൻ കൂടാതെ വിവാഹ കൂദാശ നിവർത്തിക്കപ്പെടാവുന്നതല്ല. സഭയുടെ കാഴ്ചപ്പാടതാ. ഒരു പുരോഹിതനെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്ന, നേരത്തെ പുരോഹിതന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ 10-ാം അധ്യായത്തിൽ കണ്ടതാണ്. പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ ലോകത്തിലെ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന കൗദാശി കർമ്മങ്ങൾ, അവനെ മാമോദീസ മുക്കുകയും വിശുദ്ധ കുമ്പസാരം നടത്തുകയും വിശുദ്ധ കുർബാന നൽകുകയും അവനെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ആ ഒരു അനുവാദം സഭയായിട്ട് തന്നെ നൽകുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുരോഹിതൻ കൂടാതെ വിവാഹ കൂദാശ പൂർത്തീകരിക്കപ്പെടുന്നതല്ല. നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്താല് തീർച്ചയായിട്ടും ഈ കാനഡയുടെ ലോ അല്ലെങ്കിൽ അമേരിക്കൻ ലോ അല്ലെ ഇന്ത്യൻ ലോ അനുസരിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം. എന്നാലൊരു കൂദാശ എന്ന കർമ്മത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുരോഹിതന്റെ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ സ്ഥാനപതിയായ പട്ടക്കാരനെ കൂടാതെ വിവാഹ കൂദാശ നിവർത്തിക്കപ്പെടാവുന്നതല്ല എന്ന് വളരെ ശക്തമായി താക്കീത് തന്നിരിക്കെ ദൈവത്തിന് നമ്മളുടെ കുടുംബജീവിതത്തിൽ എത്രമാത്രം പ്രാമുഖ്യം